നാം ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? അത് നമ്മുടെ പാപത്തിനായി മരിക്കുക മാത്രമായിരുന്നില്ല, അതായിരുന്നു നമ്മുടെ പ്രധാന ആവശ്യമെങ്കിലും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, അതിൻ്റെ 38-ാം വാക്യം, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നതിൻ്റെ ഉദ്ദേശം അവിടെ പറയുന്നു. അതിങ്ങനെയാണ്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഇതേക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, വളരെ ആശ്ചര്യകരമായൊരു കാര്യമല്ലേ? കാരണം നിത്യത മുഴുവനും യേശു സ്വർഗത്തിലായിരുന്ന സമയത്ത് ത്രിത്വത്തിൽ രണ്ടാമനായിട്ട് തൻ്റെ ഇഷ്ടവും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടവും തമ്മിലൊരു വ്യത്യാസമില്ലായിരുന്നു. സ്വർഗത്തിൽ നിത്യത മുഴുവനും അവന് പറയാനായിട്ട് കഴിയും, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നു, കാരണം എൻ്റെ ഇഷ്ടവും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടവും ഒന്നു തന്നെയാണ്. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, അവൻ നമ്മളെപ്പോലെ ആയിത്തീർന്നപ്പം, അവനും നമ്മളെപ്പോലെ ആകണമായിരുന്നെങ്കിൽ അവനൊരു സ്വതന്ത്ര ഇച്ഛയുണ്ടായിരിക്കണമായിരുന്നു. എല്ലാ മനുഷ്യനും ഒരു സ്വതന്ത്ര ഇച്ഛയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സ്വതന്ത്ര ഇച്ഛയുണ്ട്. അവർക്ക് വേണമെങ്കിൽ നമ്മളോട് അനുസരണക്കേട് കാണിക്കാം. യേശു ഒരു യന്ത്ര മനുഷ്യനായിരുന്നില്ല, നമുക്കറിയാമല്ലായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അവനൊരു സ്വന്തം ഇച്ഛയുണ്ടായിരുന്നു. അവൻ ഇതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്, കാരണം ഒരു മനുഷ്യനെന്ന തലത്തിൽ തനിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യമാണ് അത്. നാം നേരത്തെ കണ്ടല്ലോ, യേശു 100% ഒരു മനുഷ്യനായിരുന്നു, അതുപോലെ 100% ദൈവമായിരുന്നു. അത് ഇതാണ്, 100% മനുഷ്യനാണ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇത് രണ്ടും ഒരാളിലായിരുന്നു, അവർ രണ്ട് വ്യക്തികളായിരുന്നില്ല. ഈ കാര്യം അത് വേണ്ടവണ്ണം ഇതുവരെ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല, അത് ഊന്നി പറയുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അനേകം വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികൾ, അവർ ചിന്തിക്കുന്നു അവർ ദൈവത്തെ കൊച്ചാക്കുകയാണ് ദൈവം ഒരു പൂർണ്ണ മനുഷ്യനായെന്ന് പറയുമ്പോൾ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ദൈവത്തെ ചെറുതാക്കുന്ന അവൻ മനുഷ്യനായില്ല എന്ന് പറയുമ്പോഴാണ് അവർ ചിന്തിക്കുന്നു അവൻ നമ്മെപ്പോലെ ആയിരുന്നു എന്ന് നാം പറഞ്ഞാൽ അവൻ പാപിയായിരുന്നു എന്നാണ്. അങ്ങനെയല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവൻ പാപിയായിരുന്നില്ല. യേശുവിലും ഒരു പാപവും ഇല്ലായിരുന്നു, എന്നാൽ അവൻ നമ്മളെപ്പോലെ ആയിരുന്നു. അതുകൊണ്ട് അവന് സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു. അവൻ ഒരു മനുഷ്യനായിരുന്ന തൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കണമായിരുന്നെങ്കിൽ സ്വന്തം ഇഷ്ടത്തോടെ അവൻ ഇല്ല എന്ന് പറയണമായിരുന്നു. അതാണ് അവൻ ഇവിടെ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ഇത് യേശു തന്നെ പറഞ്ഞതാണ്. ഇത് അവന് മനുഷ്യത്വത്തെ തെളിയിക്കുന്നു. നാം ഇതിൽ സന്തോഷിക്കുകയും പ്രമോദിക്കുകയുമാണ് വേണ്ടത്, അവൻ നമ്മളെപ്പോലെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, താൻ ഭൂമിയിലേക്ക് വന്നതിനെയും മനുഷ്യനായതിനെയും പറ്റി അതിനെ യാക്കോബ് കണ്ട ആ ഏണിയോട് ഉപമിച്ചു. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതിനെ പറ്റി അത് യോഹന്നാൻ 1:51 പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നഥാനിയേലിനോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്ന നീ കാണും, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. യാക്കോബ് കണ്ട ആ സ്വപ്നത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, പഴയ നിയമത്തിൽ പറയുന്ന ആ കാര്യം. തൻ്റെ യാത്രയിൽ ഒരു സ്വപ്നത്തിൽ അവന് ഇങ്ങനെ കണ്ടു, ഒരു ഏണി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, ആ ഏണിയിൽ കൂടെ ദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സ്വപ്നത്തെ തന്നോട് ബന്ധപ്പെടുത്തി യേശു പറയുന്നു, അവനാണ് ആ ഏണി, അവനാണ് മനുഷ്യപുത്രൻ, സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ആ ഏണിയുടെ അവസാനത്തെ പടി. അത് ഭൂമിയെ സ്പർശിക്കുന്നില്ലെങ്കിൽ അത് സ്വർഗവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നില്ല. അവൻ വന്ന് നമ്മളിൽ നിന്ന് ഉയർന്നൊരു തലത്തിൽ നിൽക്കുകയല്ല, അവൻ ഏറ്റവും താഴേക്ക് വന്നു, ആ ഏണി അത് താഴെ മുട്ടി. അവൻ നമ്മെ പോലെയായി, അതുകൊണ്ട് അവൻ സ്വന്തം ഇഷ്ടം വെടിഞ്ഞു. അത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു, നമുക്കും അവനെ അനുഗമിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടത്തിൽ, അവൻ നമ്മുടെ പകരക്കാരനോ രക്ഷിതാവോ മാത്രമായിരുന്നില്ല, അങ്ങനെ ക്രൂശിൽ മരിക്കുക, അവൻ നമുക്കൊരു മാതൃക കൂടിയായിരുന്നു. അവസാന ഭാഗത്തിൽ നാം പഠിച്ചതുപോലെ നമ്മെ വിളിച്ചത് അവനെ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പാപമോചനത്തിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി. നാം അവനെ പിൻഗമിക്കണം. അതാണ് അവൻ നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. മനോഹരമായൊരു വാക്യമുണ്ട്, അത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലാണ്. മിക്ക ക്രിസ്ത്യാനികൾക്കും ഈ വാക്യം പരിചിതമാണ്. 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഫിലിപ്പിയർ 2:5, ക്രിസ്തുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. യേശുക്രിസ്തുവിലുണ്ടായിരുന്ന ആ മനസ്സ്, അവൻ ദൈവം ആയിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു, ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നാം ഇവിടെ കാണുന്നു അവൻ തന്നെ തന്നെ ഒഴിച്ചു. ദൈവമെന്ന തലത്തിൽ അവനുള്ള അവകാശങ്ങൾ അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ, അപ്പോഴും അവൻ ദൈവം തന്നെ ആയിരുന്നു. എന്നാൽ അവൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നത് അവനുണ്ടായിരുന്നതുപോലെ ഒരു മനസ്സ് നമുക്കും ഉണ്ടാകണം. അവനുണ്ടായിരുന്ന അതേ മനോഭാവം മറ്റുള്ള ആളുകളോട്, സാഹചര്യങ്ങളിൽ, ഭൗതിക വസ്തുക്കളോട്, പരിശോധനകളോടും പരീക്ഷകളോടും, അങ്ങനെ എല്ലാ കാര്യത്തോടും. ക്രിസ്തീയതയുടെ രഹസ്യം ഈ വാക്യത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നിങ്ങളൊരു ശിഷ്യനാകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിൻ്റെ മനസ്സുപോലെ രൂപാന്തരപ്പെടുവാനായിട്ട് നിങ്ങളെ അനുവദിക്കണം. പഴയ നിയമകാലത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. അത് ഇതുകൊണ്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നില്ല. യേശുക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേറ്റവും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അതിലൂടെ സംഭവിച്ചു. അത് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചു. അത് യേശു ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. യേശു ഒരു മനുഷ്യനായി ഭൂമിയിലെ വന്നതിനെ പലരും പ്രശംസിക്കുന്നു. എന്നാൽ അവർ പൂർണ്ണമായിട്ടും ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നതിൽ കൂടി ഉണ്ടായ അനുഗ്രഹം നാം വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവൻ ഭൂമിയിൽ വന്നത്? പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന പല മനുഷ്യരുടെ മേലും അവൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ ആളുകളുടെ ഉള്ളിൽ വസിക്കുകയാണ്. അവൻ അങ്ങനെ ഉള്ളിൽ വന്ന് ഈ ശരീരത്തെ തന്റെ ആലയമാക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ യഥാർത്ഥ ആലയം. യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ അവൻ എന്റെ ശരീരത്തെ അവന്റെ ആലയമാക്കി മാറ്റും. പഴയ നിയമകാലത്തെ ദൈവത്തിന്റെ ആലയം എരിശിലമിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഇന്ന് അതൊരു കെട്ടിടമല്ല, അതല്ല ദൈവത്തിന്റെ ആലയം. 1 കൊരിന്ത്യർ 3:16, 6:19 പറയുന്നു, ഈ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. അവൻ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ വന്ന് നമുക്ക് ശക്തി തരുന്നു നമ്മുടെ ജടീക മോഹങ്ങളെ നിയന്ത്രിക്കാനായി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ പരിവർത്തനം തരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന ഒരു ചിന്താധാരയുണ്ട്. നാം വിലമതിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. ഈ കാര്യം നമുക്ക് കിട്ടിയത് നാം വളർന്നു വന്നപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്, മറ്റാളുകളിൽ നിന്ന്. അതുപോലെ നാം ജനിച്ചപ്പം നമുക്ക് ലഭിച്ച ആദാമി സ്വഭാവം, ഇതാണ് എല്ലാ മനുഷ്യരെയും അവരെ വളർന്നു വരുമ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും സ്വാർത്ഥരും നിഗളികളും മറ്റുള്ളവരോട് അസൂയാലുക്കളും ദ്രവ്യാഗ്രഹികളും സുഖങ്ങളെയും സൗകര്യങ്ങളെയും തേടുന്നവരായും സ്വന്തം കാര്യം അന്വേഷിക്കുന്നവരായും ഇതുപോലുള്ള പല കാര്യങ്ങളും എല്ലാ മനുഷ്യജാതിയെയും അവര് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ദൈവത്തിന്റെ ഉദ്ദേശം അത് യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പം നാം നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുത്ത് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് അനുവദിക്കുമ്പോൾ പാപക്ഷമ ലഭിക്കാനായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടല്ല, അത് ക്രൂശിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തു. അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവ് വന്ന് നിറയാനായിട്ട് നാം അനുവദിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവൻ നമ്മുടെ ചിന്താധാരയെ വ്യത്യാസപ്പെടുത്തും. ലോകത്തെ നോക്കിക്കാണുന്നതിന് വ്യത്യാസമുണ്ടാകും. യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പം അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കാനായിട്ട് അവൻ നമ്മെ സഹായിക്കും. മിക്ക ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇല്ല. എത്ര ക്രിസ്ത്യാനികളെ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്? ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരായിട്ട് യേശു കണ്ടതുപോലെ കാര്യങ്ങളെ കാണാനായിട്ട് ഈ കാര്യം പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുന്നവരെ, അവരിതുവരെ അത് പ്രാപിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പർവ്വതത്തിന് മേളിലെത്താനായിട്ട് അന്വേഷിക്കുന്നവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. യേശു കണ്ടതുപോലെ ആളുകളെ, വസ്തുക്കളെ, സാഹചര്യങ്ങളെ, ഇതുപോലെയുള്ള കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരെ, അതാണ് ഈ കൽപ്പനയുടെ അർത്ഥം. ഇതൊരു പ്രബോധനമായിട്ടല്ല പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ ഫിലിപ്പലേഖനം 2:5 എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതേ മനോഭാവം യേശുവിലുണ്ടായിരുന്ന, അതിനർത്ഥം യേശു ആളുകളെ കണ്ടതുപോലെ നാമും ആളുകളെ കാണണം. യേശു ഒരു സ്ത്രീയെ കണ്ടതുപോലെ നാമും ഒരു സ്ത്രീയെ കാണണം, നിർമ്മലതയോടുകൂടെ. നാം ഈ ലോകത്തിലുള്ള വസ്തുക്കളെ യേശു അതിനെ കണ്ടതുപോലെ തന്നെ, അത്യാഗ്രഹികളായിട്ട് പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല, നമുക്ക് വേണ്ടി എങ്ങനെ അതെല്ലാം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള മനോഭാവത്തോടല്ല, എന്നാൽ ദൈവം നമുക്ക് തന്നതിൽ തൃപ്തിയുള്ളവരായി നമുക്ക് അത് ആവശ്യത്തിനുള്ളപ്പം അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് ആവശ്യത്തിലിരിക്കുന്നവരെ. അങ്ങനെയായിരുന്നു യേശു. യേശു ഒരിക്കലും ആളുകളെ അവന് കൊടുത്ത എല്ലാ പണവും അവനു വേണ്ടി സൂക്ഷിക്കുകയും അതെല്ലാം അവനു വേണ്ടി ചെലവഴിക്കുകയല്ലായിരുന്നു. അവനത് ദരിദ്രർക്ക് കൊടുത്തു. യോഹന്നാൻ 11:29 പറയുന്നു, അവൻ തന്നെ ദരിദ്രനായിരുന്നു, അവന് താമസിക്കാൻ ഒരു സ്ഥലമില്ലായിരുന്നു. എന്നാൽ ആളുകൾ പണം കൊടുത്തപ്പോൾ അവൻ സാധുക്കളെ സഹായിക്കാൻ ഉപയോഗിച്ചു, അവന്റെ ചുറ്റുമുണ്ടായിരുന്ന ആവശ്യക്കാർക്ക്. അതുപോലെ തന്നെ നാം വായിച്ച വാക്യത്തിൽ യോഹന്നാൻ 13:29 അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങി. അത് തെറ്റല്ല നമ്മുടെ പണം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നത്. എന്നാൽ മിക്ക ക്രിസ്ത്യാനികളും അവര് പണത്തോടുള്ള ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിനെ അവര് അവരുടെ ചിന്തയെ മാറ്റാനായിട്ട് അനുവദിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം. റോമാലേഖനം 8:29 മുൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന ഒരു വാക്ക് നമുക്കവിടെ കാണാം. മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദപണ്ഡിതന്മാർക്ക് ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളാണുള്ളത്. അവരതിനെക്കുറിച്ച് പല തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ചില ആളുകളെ ഇങ്ങനെ, ചില ആളുകളെ നരകത്തിലേക്ക് പോകാനായിട്ട് മുൻ നിശ്ചയിച്ചിരിക്കുന്നു, ചില ആളുകളെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് മുൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ നല്ല നിശ്ചയമായിട്ടും, കാരണം വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യവുമില്ല. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാൻ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. മുൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പദം വേദപുസ്തകത്തിൽ സ്വർഗത്തെയോ നരകത്തെയോ ബന്ധപ്പെടുത്തിയല്ല ഇത് പറയുന്നത്. ദൈവം നമ്മളെ മുൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയല്ല. മുൻ നിർണയപ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ മക്കളുടെ ലക്ഷ്യം മുൻ നിർണയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അത് സ്വർഗമല്ല. പിന്നെ എന്താണ് ആ ലക്ഷ്യം? റോമാലേഖനം 8:29 അനുസരിച്ച് അത് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, അവരെ മുൻ നിശ്ചയിച്ചു, അവൻ വിളിച്ചവരെയും തെരഞ്ഞെടുത്തവരെയും അവരെ മുൻകൂട്ടി അറിയാമായിരുന്നു. അവനവിടെ മുന്നറിഞ്ഞവർ എന്ന് പറയുമ്പം അവന് മുമ്പേ അറിയാമായിരുന്നു യേശുക്രിസ്തുവിന്റെ വിളിയോടെ ചിലരെ പ്രതികരിക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ട് അവർക്കായിട്ടൊരു പദ്ധതി ഒരുക്കി. അവർ ജനിക്കുന്നതിന് മുമ്പ് അവനറിയാം ആരൊക്കെ അതിനോട് പ്രതികരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിളിയോട്. അത് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവനറിയാമെന്ന്, അതുകൊണ്ടാണ് അവരുടെ പേരെഴുതിയിരിക്കുന്നത്. അവനറിയാം ആരൊക്കെ അവസാനത്തോളം സഹിച്ചിരിക്കും, അവസാനത്തോളം കർത്താവിനെ വിശ്വസിച്ച് അവരുടെ പേര് അവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. അവൻ അവർക്കായിട്ട് ഒരു ലക്ഷ്യസ്ഥാനം ഒരുക്കി, മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് വേദവസ്വം പറയുന്നതിന്റെ അർത്ഥം അതാണ്. ആ മുൻനിർണയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് അവൻ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്? എന്താണ് അത്? എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ട്. എന്റെ വ്യക്തിത്വത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും യേശുവിനെ പോലെ ആവണം. മറ്റാളുകളോടുള്ള എന്റെ മനോഭാവം, വസ്തുക്കളോട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ്. സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യമാകാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതും സ്വാർത്ഥകരമാകാം. ഒരു പോർഷനും നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മടയനും അത് ആഗ്രഹിക്കുന്നില്ല. ആർക്കാണ് നരകത്തിൽ പോകേണ്ടത്? നരകം എന്താന്ന് അറിയാത്ത ഒരാള്, അല്ലെങ്കിൽ സുബോധമില്ലാത്ത ആള്, അങ്ങനെ ഒരാൾ നരകത്തെ ലഘുവായിട്ട് കാണും. അല്ലാതെ ആരും ഒരു പോർഷൻ പോലും അത് ആഗ്രഹിക്കില്ല. എന്നാൽ സ്വർഗവും ഇതുപോലെയാണ്. നിങ്ങൾ സ്വർഗം തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു ആത്മീയനാണെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു കൊട്ടാരം തിരഞ്ഞെടുക്കുക, കൂടുതൽ തിരഞ്ഞെടുക്കും. നിങ്ങളൊരു കൊട്ടാരം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ആത്മീയനാവില്ല. സ്വർഗം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാകാം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അത് സ്വർഗമോ നരകമോ അല്ല, അത് യേശുക്രിസ്തുവിനെ പോലെ ആവുന്നതാണ്. അതിലേക്കുള്ള യാത്ര ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും പരിശുദ്ധാത്മാവ് പ്രവൃത്തി ആരംഭിക്കുന്നു. ആ പ്രവൃത്തിയെ വേദവസ്ത്രം വിളിക്കുന്നത് വിശുദ്ധീകരണം എന്നാണ്. ആ വിശുദ്ധീകരണം എന്ന് പറയുന്നത് വേർപാടാണ്. എന്തിൽ നിന്നുള്ള വേർപാട്? ഇത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഈ വേർപാടെന്ന് പറയുന്ന ക്രിസ്തുവിനോട് ചേരാത്ത എല്ലാത്തിൽ നിന്നും, ആദാമിലുള്ള എല്ലാത്തിൽ നിന്നും. ആദാമിന്റെ ഒത്തിരി സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് പ്രാഥമികമായിട്ടും സ്വാർത്ഥതയാണ്. അതുപോലെ നിങ്ങളോ? നാം നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ നാം മറ്റുള്ളവരെ കുനിഞ്ഞു നോക്കുന്നു, അവർ നമ്മെക്കാൾ ചെറുതെന്ന പോലെ. യേശു ഭൂമിയിലേക്ക് വന്നപ്പം അവൻ അതുപോലെ ഒന്നും ചെയ്തില്ല. അവൻ ഒരു മനുഷ്യനെയും കുനിഞ്ഞു നോക്കിയില്ല. ഒരു ഫിഷക്കാരൻ പോലും അവന് വിലയുള്ളവനായിരുന്നു. ഹെരോദ രാജാവോ പൈലാത്തോസോ അങ്ങനെ എല്ലാവരും അവൻ ഒരുപോലായിരുന്നു. ദൈവത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലാണ്. അതുപോലെ അവൻ തന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിച്ചത്, അവൻ സ്വർഗം വിട്ട് വന്നപ്പം അത് കാണിക്കുന്നത് അവൻ ഒട്ടും സ്വാർത്ഥത ഇല്ലായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അവൻ സ്വർഗം വിട്ട് ഭൂമി വന്നത്? എന്തിനാണ് അവൻ ഭൂമി വന്നത്? സ്വർഗത്തിൽ നിന്ന് അവന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല വന്നത്. നമ്മളൊരു പക്ഷെങ്കിൽ ക്രിസ്തീയ വേലയോ സാമൂഹിക സേവനമോ നമുക്കൊരു തൃപ്തി കിട്ടാൻ വേണ്ടി നാം ചെയ്തെന്ന് വരാം. നാം എന്തോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ, തന്റെ പിതാവിന് വേണ്ടി എന്തൊക്കെ ചെയ്ത് തനിക്കൊരു സ്വയസംതൃപ്തി കിട്ടാൻ വേണ്ടിയല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. അവൻ വന്നത് നിർമ്മലമായ സ്വാർത്ഥതയില്ലാത്ത യഥാർത്ഥ സ്നേഹത്തോടെ അവൻ ആയിരിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമ്മളെ ആഴക്കുഴിയിൽ നിന്നെടുത്ത് അവിടെ ആയിരുന്നു നമ്മൾ. അവൻ എവിടെയാണോ അവിടേക്ക് കൊണ്ടുവരാൻ, അവൻ അനുഭവിക്കുന്ന എല്ലാ കാര്യവും നാം അനുഭവിപ്പാൻ, അവന്റെ ആഗ്രഹം അവൻ അനുഭവിക്കുന്നതെല്ലാം നാം അനുഭവിക്കണമെന്നാണ്. അതൊട്ടും സ്വാർത്ഥമല്ല. ഒരമ്മ ഇതുപോലെയാണ്, ഒരു നല്ല അമ്മ, ഒരു പിതാവും അങ്ങനെ തന്നെയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സന്തോഷം അവർക്കും കിട്ടണം. അതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഭൂമുഖത്ത് കാണാൻ കഴിയുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മൾ കാണുന്നത് ഒരമ്മയിലാണ്, അതിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം. ആ കുഞ്ഞിനു വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ അവൾ സഹിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് സുഖമായിട്ടിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ഈ ഭൂമുഖത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹമാണത്. ഇതിനെ 10 കോടി കൊണ്ട് നിങ്ങൾ ഗുണിച്ചാൽ എന്ത് കിട്ടുമോ അതാണ് ദൈവത്തിന്റെ സ്നേഹം. അതിൽ ഒട്ടും സ്വാർത്ഥതയില്ല. യേശു ഭൂമിയിൽ വന്നപ്പം നമ്മളെ വ്യത്യാസപ്പെടുത്താൻ, നമുക്ക് നമ്മളെ വ്യത്യാസപ്പെടുത്താൻ കഴിയത്തില്ല. അത് അസാധ്യമാണ്. എത്രമാത്രം നമ്മൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ പുറത്ത് നമുക്ക് അഭിനയിക്കാൻ കഴിയും, കാണിക്കാൻ കഴിയും നമ്മൾ കരുണയുള്ളവനാണെന്ന്, സ്വാർത്ഥതയില്ലാത്തവനെന്ന്. കാരണം അത് ബഹുമാനമുള്ള കാര്യമാണ്. നമ്മൾ നിങ്ങളിയായിട്ടോ സ്വാർത്ഥനായിട്ടോ ഇടപെട്ടാൽ നമുക്ക് മോശം പേര് കിട്ടും. അതുകൊണ്ട് നമ്മൾ അഭിനയിക്കും സ്വാർത്ഥതയില്ലാത്തവനെ പോലെ, താഴ്മയുള്ളവനെ പോലെ. അങ്ങനെ നമ്മളൊരു പേര് നമുക്കായിട്ട് സമ്പാദിക്കും. എന്നാൽ അതല്ല ക്രിസ്തീയത. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുന്ന, അങ്ങനെ നമ്മൾ പുറത്ത് കാണുന്നത് തന്നെ അകത്തായിത്തിരുന്നതാ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് യേശു പറഞ്ഞപ്പം, എന്താണ് സത്യം എന്ന് പറഞ്ഞപ്പോൾ യേശു അർത്ഥമാക്കിയത്? സത്യത്തിന്റെ എതിര് കള്ളമാണ്. അവൻ അർത്ഥമാക്കിയത് ഒരു കാപട്യവും തന്നിലില്ല. ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ അകത്തല്ലാത്ത ഒരു കാര്യം അകത്തുള്ളതുപോലെ ഞാൻ അഭിനയിക്കുകയല്ല. സത്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ഞാൻ യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനികൾ യാഥാർത്ഥ്യങ്ങളായിരിക്കണം. നിങ്ങളുടെ പുറത്ത് കാണേണ്ടത് നിങ്ങളുടെ അകത്തുള്ള കാര്യം തന്നെ ആയിരിക്കണം. എന്നാൽ ആരംഭത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നാം എല്ലാം കാപട്യക്കാരാണ്, അഭിനേതാക്കൾ, ഭാവിക്കുന്നവരാണ്. ആദാമിൽ നിന്ന് ലഭിച്ച നമ്മുടെ ആ സ്വഭാവം നമ്മളെ അഭിനയിക്കാനായിട്ട്, ഭാവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന കാര്യം ചെയ്യാനായിട്ട്. യേശു വന്നത് നമ്മളെ അകത്തുനിന്ന് വ്യത്യാസപ്പെടുത്താനാണ്. നാം ഇത് കാണുമ്പം ദൈവം തന്നെ നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കുറപ്പാണ് ആ ഇടത്ത് നമ്മളെ കൊണ്ടെത്തിക്കാൻ അവൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന്. നാം റോമാലേഖനം 8:28 വായിക്കുന്നു. 29-ാമത്തെ വാക്യത്തിന് തൊട്ട് മുകളിൽ, നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യത്തെയും ദൈവം ഒരുമിച്ച് നമ്മുടെ നന്മയ്ക്കായിട്ട് ആക്കുന്നു. ആ നന്മ എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. നമ്മെ യേശുവിനെ പോലെയാക്കും. അതുകൊണ്ട് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് നമ്മളോടുള്ള എല്ലാ ഇടപാടിലും. ആ ലക്ഷ്യം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ പൂർണ്ണമായിട്ടും അനുരൂപപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് അതിനെയെല്ലാം ദൈവം ആ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അവിടെ നമ്മൾ യേശുവിനെ പോലെ ആകും. ദൈവം ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ളവനാണ്. അത് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മെ എന്ത് വില കൊടുത്തും അവിടെ എത്തിക്കാൻ. നമ്മൾ അവനോട് സഹകരിക്കുന്നെങ്കിൽ വളരെ പെട്ടെന്ന് നാം അവിടെ എത്തും. എന്നാൽ നാം അവനോട് സഹകരിക്കുന്നില്ലെങ്കിൽ അവൻ നമ്മെ വലിച്ചുകൊണ്ട് പോയി ആ പ്രവൃത്തി ചെയ്തില്ല. കാരണം മനുഷ്യന്റെ സ്വാതന്ത്ര്യ ഇച്ഛയെ അവൻ ബഹുമാനിക്കുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു മനുഷ്യൻ അവൻ നരകത്തിലേക്ക് പോകുമ്പം സർവശക്തനായ ദൈവം അവനെ തടയുന്നില്ല. അത് അത്ഭുതകരമല്ലേ? എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ പാപത്തിൽ മരിക്കുന്നു, നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ നിന്നകന്ന് ദൈവം അവരെ തടയുന്നില്ല. അവരങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് പോവാം. എന്തുകൊണ്ടാണത്? അത് ഭയാനകമായ ഒരു കാര്യമാണെന്ന് ദൈവത്തിന് അറിയാമെങ്കിലും അവരവിടെ പോകുന്നത് തെരഞ്ഞെടുത്താൽ ദൈവം അതിൽ ഇടപെടുകയില്ല. നിർബന്ധിച്ച് മനുഷ്യനെ അവൻ അവിടേക്ക് കൊണ്ടുവരുന്നില്ല. തൊണ്ടയ്ക്ക് പിടിച്ച് അവനെ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരുന്നില്ല. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചതിന് ശേഷവും പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷവും നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അവൻ നമ്മോട് പറയുന്നു, നിനക്ക് ഈ ലക്ഷ്യത്തിൽ എത്തണമോ അതോ വേണ്ടയോ. യേശുവിനെ പോലെ ആകുന്ന ആ ഇടത്ത് നിനക്ക് സ്വാഗതം. എന്നാൽ അവിടെ എത്താൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല. അതുകൊണ്ടാണ് അനേക ലക്ഷക്കണക്കിന് വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വളർന്നുകൊണ്ട് ഇരിക്കാത്തത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം 20-30 കൊല്ലമായിട്ട് അവര് സ്വാർത്ഥരും നിഗളികളും കയ്പുള്ളവരും കോപിഷ്ഠരും ഒരു വ്യത്യാസവുമില്ല വീണ്ടും ജനിക്കപ്പെട്ടെന്ന് പറയുന്ന ഈ വിശ്വാസികളും മറ്റ് ദൈവമില്ല എന്ന് പറയുന്നവരും തമ്മിൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്താണ് കാരണം? ഒരു കാര്യം ഇതായിരിക്കാം, ഈ ആളുകളെ വാസ്തവമായിട്ട് വീണ്ടും ജനിച്ചവരായിരിക്കില്ല. ഒരു പക്ഷെങ്കിലെ അവരെ അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക പ്രസംഗകനെ അവരെ പഠിപ്പിച്ചു കാണും ഈ വാക്യങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു മന്ത്രം പറയുന്ന പോലെ, യേശു കർത്താവ് നീ എന്റെ ഹൃദയത്തിലേക്ക് വരണേ, അത് അവരെ വ്യത്യാസപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അതിനകത്ത് ഒരു ആത്മാർത്ഥതയുമില്ല, അവിടെ ഒരു മാനസാന്തരമില്ല, പാപത്തിൽ നിന്നുള്ള തിരിച്ചിലില്ല, അവിടെ ഒരു തിരിച്ചറിവില്ല. യേശു അവർക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്, അവൻ കൊടുത്ത വിലയെക്കുറിച്ച്. അങ്ങനെ അവർ പ്രതികരിച്ചു സ്വാർത്ഥമായിട്ട്, കാരണം അവർക്ക് സ്വർഗത്തിൽ പോകണം. വിശ്വസിച്ചില്ല നരകത്തിൽ പോകുന്നു ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഒരു കൂട്ടർ. എന്നാൽ മറ്റൊരു കൂട്ടർ ഒരു പക്ഷെങ്കിൽ ശരിയായി വീണ്ടും ഞാൻ പ്രാപിച്ചവരായിരിക്കാം, എന്നാൽ അവർ മനസ്സിലാക്കിയിട്ടില്ല ദൈവം അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ച് അങ്ങനെ അവരെ യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന്. വിധിശക്തി പോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മൾ ബൾബുകളെ പോലെയും ഇലക്ട്രിസിറ്റി അതിലേക്ക് ഒഴുകി വരുമ്പോഴാണ് മാത്രമേ ആ ബൾബിന് കത്താൻ കഴിയൂ. അല്ലെങ്കിൽ അതിന് കത്താനുള്ള ക്ഷമതയുണ്ട്, എന്നാൽ അത് കത്തുകയില്ല. ദൈവത്തിന്റെ ആഗ്രഹം നാം നമ്മുടെ ഹൃദയത്തെ തുറന്ന് നാം തന്നെ കത്താനല്ല അവൻ നമ്മളോട് പറയുന്നു. അല്ല, അവൻ അറിയാൻ നമുക്കത് കഴിയില്ലെന്ന് അവൻ പറയുന്നത്. നീ നിന്നെ തന്നെ തുറക്കുക അവന്റെ ശക്തിക്കായി, അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി. ക്രിസ്ത്യ ജീവിതം സിമ്പിളാണ്, അത് വളരെ ഉത്സാഹമുള്ളതാണ്. കാരണം നാം തന്നെ എന്തെങ്കിലും ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നീ നിന്നെ തന്നെ തുറന്ന് എന്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കുക. ഞാൻ നിന്നെ പുതുക്കും. നമ്മളെ പുതുക്കാനുള്ള ഉത്തരവാദിത്വം ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ചെന്നെത്തേണ്ട ലക്ഷ്യം അവനാണ് തീരുമാനിച്ചത്. നമ്മുടെ വിവിധ സാഹചര്യങ്ങളിലൂടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലും അത് ചെയ്യുന്നു, നമ്മളെ യേശുവിനെ പോലെ ആക്കാൻ. അതുകൊണ്ട് യേശുവിന്റെ ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന കൽപ്പന. അവനത് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നാം അതിനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊരു അത്ഭുതകരമായ കാര്യമല്ലേ? അവൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. അവനെ പോലെ പൂർണ്ണമായിട്ടാക്കാൻ നാം ചെയ്യേണ്ടത് ആഗ്രഹിക്കുക മാത്രമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവനോടത് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.